ഓം ശാന്തി. 17/4/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഈ അത്ഭുതകരമായ പഠിപ്പ് പരിധിയില്ലാത്ത അച്ഛനാണ് പഠിപ്പിക്കുന്നത്. ബാബയിലും ബാബയുടെ പഠിപ്പിലും യാതൊരു സംശയവും വരരുത്. ആദ്യം ഈ നിശ്ചയം ഉണ്ടായിരിക്കണം, നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ് എന്ന്. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് നിരന്തരം ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നതിനുള്ള ശ്രീമതം എന്തുകൊണ്ടാണ് ലഭിക്കുന്നത്? ഉത്തരം: കാരണം നിങ്ങളെ വീഴ്ത്തിയ മായയാകുന്ന ശത്രു ഇപ്പോഴും നിങ്ങളുടെ പിറകെയുണ്ട്. നിങ്ങളുടെ പിറകിൽ നിന്ന് അത് വിട്ടുപോകില്ല. അതുകൊണ്ട് ഒരിക്കലും ഉപേക്ഷ കാണിക്കരുത്. നിങ്ങൾ സംഗമയുഗത്തിലാണെങ്കിലും പകുതി കൽപ്പം നിങ്ങൾ മായയുടേതായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് ഉപേക്ഷിക്കില്ല. ഓർമ്മ മറന്നാൽ മായ നിങ്ങളെക്കൊണ്ട് വികർമ്മം ചെയ്യിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം. ആസുരീയ മതമനുസരിച്ച് നടക്കരുത്. ഓം ശാന്തി. ഇപ്പോൾ കുട്ടികളുമുണ്ട്, ബാബയുമുണ്ട്. ബാബ അനേക കുട്ടികളോട് പറയുന്നു, അല്ലയോ കുട്ടികളെ എന്ന്. എല്ലാ കുട്ടികളും പിന്നെ പറയുന്നു, അല്ലയോ ബാബ. കുട്ടികൾ ധാരാളമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ ജ്ഞാനം നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടിയാണ് എന്ന്. ഒരച്ഛന് കുട്ടികൾ എത്ര പേരാണ്? കുട്ടികൾക്കറിയാം, ബാബ പഠിപ്പിക്കാനായി വന്നിരിക്കുകയാണ്. ഒന്നാമതായി അച്ഛനാണ്, പിന്നെ ടീച്ചറാണ്, പിന്നെ സദ്ഗുരുവും. അച്ഛനെ അച്ഛനെന്ന് തന്നെ പറയണമല്ലോ. പിന്നീട് പാവനമായി തീരുന്നതിനായി ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കുന്നു. ഇതും കുട്ടികൾ മനസ്സിലാക്കുന്നു, ഇത് അത്ഭുതകരമായ പഠിപ്പാണെന്ന്. ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും തന്നെ മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പരിധിയില്ലാത്ത അച്ഛൻ എന്ന് പറയുന്നത്. ഈ നിശ്ചയം കുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം. ഇതിലൊരിക്കലും സംശയം പാടില്ല. ഇത്രയ്ക്കും പരിധിയില്ലാത്ത പഠിപ്പ് പരിധിയില്ലാത്ത അച്ഛനല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. വിളിക്കുന്നുണ്ട്, ബാബ വരൂ, നമ്മെ പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. കാരണം ഇത് പതീത ലോകമാണ്. പാവന ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് ബാബയാണ്. അവിടേക്ക് പോയതിനു ശേഷം വരൂ, വന്ന് ഞങ്ങളെ പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയില്ല. കുട്ടികൾക്കറിയാം, ബാബ നമ്മൾ ആത്മാക്കളുടെ അച്ഛനാണ്. അപ്പോൾ ദേഹബോധം ഇല്ലാതാകുന്നു. ആത്മാക്കളും പറയുന്നു, അത് നമ്മളുടെ പിതാവാണ് എന്ന്. അപ്പോൾ ഈ ഒരു നിശ്ചയമുണ്ടായിരിക്കണം, ബാബയ്ക്കല്ലാതെ ഇത്രയ്ക്കും ജ്ഞാനം മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ആദ്യം ഈ ഒരു നിശ്ചയം ബുദ്ധിയിൽ ആവശ്യമാണ്. ആത്മാവിന് നിശ്ചയമുണ്ടാകുന്നതും ബുദ്ധിയിലാണല്ലോ. ആത്മാവിന് ഈ ജ്ഞാനം ലഭിക്കുന്നു, ഇത് നമ്മുടെ ബാബയാണ്. ഈ പക്കാ നിശ്ചയം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. വായിലൂടെ ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആത്മാക്കൾ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. ആത്മാവിലാണ് എല്ലാ സംസ്കാരങ്ങളും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ്. പിന്നീട് നമുക്ക് ഈ ലോകത്തേക്ക് വരേണ്ട ആവശ്യമേ ഇല്ലാത്ത രീതിയിൽ നമ്മെ പഠിപ്പിക്കുന്നു, കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. മറ്റുള്ള മനുഷ്യർ മനസ്സിലാക്കുന്നു, വീണ്ടും ഈ ലോകത്തിലേക്ക് വരണമെന്ന്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഈ അമരകഥ കേട്ട് അമരപുരിയിലേക്ക് പോകുന്നു. അമരപുരി അർത്ഥം എവിടെയാണോ നമ്മൾ സദാ അമരരായി ഇരിക്കുന്നത്. സത്യത്രേതായുഗമാണ് അമരപുരി. കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. ഈ പഠിപ്പ് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ബാബ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ള ടീച്ചർമാരെല്ലാവരും സാധാരണ മനുഷ്യരാണ്. ഇവിടെ നിങ്ങൾ ആരെയാണോ പതീത പാവന, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനെ എന്നെല്ലാം വിളിക്കുന്നത്, ആ ബാബയാണ് സന്മുഖത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സന്മുഖത്തല്ലാതെ രാജയോഗത്തിന്റെ പഠിപ്പ് എങ്ങനെ പഠിക്കാനാണ്? ബാബ പറയുന്നു, നിങ്ങൾ മധുരമായ കുട്ടികളെ, ഞാൻ പഠിപ്പിക്കാനായി ഇവിടേക്ക് വരുന്നു. പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നത്. ഭഗവാനുവാച ആണെങ്കിലും ശരീരം ആവശ്യമാണ്. സ്വയം പറയുന്നു, മധുരമധുരമായ ആത്മീയ കുട്ടികളെ, ഞാൻ കൽപ്പകൽപ്പത്തിലെ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ സാധാരണ ശരീരത്തിലേക്ക് വരുന്നു. വളരെയധികം ദരിദ്രനുമല്ല, വളരെയധികം ധനികനുമല്ല, സാധാരണക്കാരൻ. ഇത് നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ടായിരിക്കണം. അത് നമ്മുടെ അച്ഛനാണ്, നമ്മൾ ആത്മാക്കളുമാണ്. നമ്മൾ ആത്മാക്കളുടെ പിതാവാണ്. മുഴുവൻ ലോകത്തിലും എത്ര മനുഷ്യാത്മാക്കളുണ്ടോ അവരുടെ എല്ലാം അച്ഛനായതുകൊണ്ടാണ് അവരെ പരിധിയില്ലാത്ത അച്ഛൻ എന്ന് പറയുന്നത്. ശിവജയന്തി ആഘോഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചും ആർക്കും തന്നെ അറിയില്ല. ആരോടെങ്കിലും ചോദിക്കൂ, ശിവജയന്തി എപ്പോൾ മുതൽക്ക് ആഘോഷിക്കാൻ ആരംഭിച്ചു എന്ന്. അപ്പോൾ പറയും, പരമ്പരാഗതമായി എന്ന്. അതും എപ്പോൾ മുതൽ? ഏതെങ്കിലും തീയതി ആവശ്യമാണല്ലോ. ഡ്രാമ അനാദിയാണ്. പക്ഷേ ഡ്രാമയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളുടെയും തീയതിയും നാളും ആവശ്യമാണല്ലോ. ഇതാർക്കും തന്നെ അറിയില്ല. നമ്മുടെ ശിവബാബ വന്നിരിക്കുകയാണ്. ഈ സ്നേഹത്തോടെ ആരും തന്നെ ശിവജയന്തി ആഘോഷിക്കുന്നില്ല. നെഹ്റുവിന്റെ ജയന്തി വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു, കണ്ണുനീരും വരാറുണ്ട്. പക്ഷേ ശിവജയന്തിയെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അനുഭവികളാണ്. അനേക മനുഷ്യർ ഒന്നും അറിയാത്തവരാണ്. എത്ര മേളകളാണ് വെക്കുന്നത്! അവിടേക്ക് ആര് പോകുന്നുവോ അവർക്ക് അറിയാൻ സാധിക്കും സത്യം എന്താണെന്നുള്ളത്. എങ്ങനെയാണോ ബാബ അമരനാഥത്തിൽ പോയതിന്റെ ഉദാഹരണം പറയുന്നത്, അവിടെ പോയി നോക്കി സത്യം സത്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന്. ബാക്കിയുള്ളവരെല്ലാം തന്നെ എന്താണോ മറ്റുള്ളവരിലൂടെ കേട്ടത് അതാണ് പറയുന്നത്. ചിലർ പറയുന്നു, മഞ്ഞിന്റെ ലിംഗമാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പറയും സത്യമെന്ന്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അനുഭവമുണ്ട് സത്യം എന്താണ്, അസത്യം എന്താണ് എന്ന്. ഇപ്പോൾ വരേക്കും എന്തെല്ലാമാണോ കേട്ടിട്ടും പഠിച്ചിട്ടും വന്നത് അതെല്ലാം തന്നെ അധർമ്മം നിറഞ്ഞതാണ്. ഇങ്ങനെയൊരു മഹിമയുണ്ട്, ഈ ലോകവും മായയുമെല്ലാം അസത്യമാണ് എന്ന്. ഇത് അസത്യമായ ഖണ്ഡമാണ്, അത് സത്യഖണ്ഡവും. സത്യത്രേത ദ്വാപര യുഗം മറികടന്നു, ഇപ്പോൾ ഇത് കലിയുഗമാണ്. ഇതും വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. നിങ്ങളുടെ ബുദ്ധിയിൽ എല്ലാവിധ ചിന്തനങ്ങളുമുണ്ട്. ബാബയുടെ അടുത്ത് മുഴുവൻ ജ്ഞാനവുമുണ്ട്. ബാബ ജ്ഞാനസാഗരനാണ്. ബാബയിൽ എന്തെല്ലാം ജ്ഞാനമുണ്ടോ അത് ഈ ശരീരത്തിലൂടെ നൽകി നമ്മെ തനിക്ക് സമാനമാക്കി മാറ്റുകയാണ്. പരിധിയില്ലാത്ത അച്ഛനും പ്രയത്നിച്ച് തനിക്ക് സമാനമാക്കി മാറ്റുന്നു. ലൗകിക അച്ഛൻ തനിക്ക് സമാനമാക്കി മാറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. അച്ഛനറിയാം എനിക്ക് കുട്ടികളെ തനിക്ക് സമാനമാക്കി മാറ്റണമെന്ന്. ടീച്ചർ തനിക്ക് സമാനമാക്കി മാറ്റിയാലും അത് നമ്പർ വൈസ് ആകുന്നു. ഈ ബാബയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, നമ്പർ വൈസ് ആകുക തന്നെ ചെയ്യും. ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് അവിനാശിയായ പഠിപ്പ്. ആര് എത്രത്തോളം പഠിക്കുന്നുവോ അതൊരിക്കലും വ്യർത്ഥമായി പോകില്ല. ഇനി മുന്നോട്ടു പോകവേ മറ്റുള്ളവർ സ്വയം പറയും, ഞങ്ങൾ 4 വർഷങ്ങൾക്ക് മുമ്പ്, 8 വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനം കേട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് എന്ന്. പിന്നീട് ചിലർ മാത്രം ഇവിടെ പിടിച്ചു നിൽക്കും. അണയാത്ത ദീപത്തിനുമേൽ ചില ഈയാമ്പാറ്റകൾ ഒറ്റയടിക്ക് അഹുതി ചെയ്യും, ചിലർ വട്ടം കറങ്ങിപ്പോകും. ആരംഭത്തിൽ ബാബയാകുന്ന അണയാത്ത ദീപത്തിനു മേൽ ധാരാളം ഈയാമ്പാറ്റകൾ ആകർഷിക്കപ്പെട്ട് വന്നിരുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഭട്ടി വെച്ചിരുന്നു. കൽപ്പകൽപ്പം അതുപോലെ തന്നെ സംഭവിച്ചിരുന്നു. എന്തെല്ലാമാണോ കഴിഞ്ഞുപോയത് അതെല്ലാം കൽപ്പം മുമ്പും അതുപോലെ തന്നെ സംഭവിച്ചിരുന്നു. ഇനി വീണ്ടും അതുപോലെ തന്നെ സംഭവിക്കും. ബാക്കി ഈ പക്കാ നിശ്ചയം വയ്ക്കൂ, നമ്മൾ ആത്മാക്കളാണ്. ബാബ നമ്മെ പഠിപ്പിക്കുന്നു. ഈ നിശ്ചയത്തിൽ പക്കാ ആയിരിക്കൂ, ഒരിക്കലും മറക്കരുത്. അച്ഛനെ അച്ഛനാണെന്ന് മനസ്സിലാക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. വിട്ടുപോയവരാണെങ്കിലും അവരും ഇങ്ങനെ മനസ്സിലാക്കും, ഞങ്ങൾ അച്ഛനോടാണ് വിട പറഞ്ഞതെന്ന്. ഇത് പരിധിയില്ലാത്ത അച്ഛനാണ്. അവരെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അന്തിമം വരേക്കും കൂടെയിരിക്കും. ഈ ബാബ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്ന ആളാണ്. 5000 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ഇതും മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യുഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടാകൂ. ബാക്കിയെല്ലാവരും ശാന്തിധാമത്തിലാണ് വസിക്കുന്നത്. ഈ ജ്ഞാനവും ബാബയാണ് കേൾപ്പിക്കുന്നത്. മറ്റാർക്കും തന്നെ കേൾപ്പിക്കാൻ സാധിക്കില്ല. മറ്റാരുടെയും ബുദ്ധിയിൽ ഇത് ഇരിക്കില്ല. നിങ്ങൾ ആത്മാക്കളുടെ അച്ഛനാണത്. ബാബ ചൈതന്യ ബീജരൂപനാണ്. എന്ത് ജ്ഞാനമാണ് നൽകുന്നത്? സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ ജ്ഞാനം. രചയിതാവ് തീർച്ചയായും രചനയുടെ ജ്ഞാനം നൽകുന്നു. നിങ്ങൾക്കറിയാമായിരുന്നോ സത്യയുഗം എപ്പോഴായിരുന്നു എന്നും അത് എവിടേക്ക് പോയി എന്നും? ഇപ്പോൾ നിങ്ങൾ മുന്നിലിരിക്കുകയാണ്. ബാബ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്കാ നിശ്ചയം വേണം. ഇത് നമ്മൾ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭൗതിക ടീച്ചറല്ല. ഈ ശരീരത്തിൽ വന്ന് പഠിപ്പിക്കുന്നത് നിരാകാരനായ ശിവബാബയാണ്. ബാബ നിരാകാരനാണെങ്കിലും ജ്ഞാനസാഗരനാണ്. മനുഷ്യർ പറയുന്നു ബാബയ്ക്ക് ഒരു രൂപവും ഇല്ല എന്ന്. മഹിമ പാടുന്നുണ്ട് ജ്ഞാനസാഗരൻ, സുഖത്തിന്റെ സാഗരൻ എന്ന്. പക്ഷെ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഡ്രാമ അനുസരിച്ച് വളരെയധികം ദൂരേക്ക് പോയി. ബാബ വളരെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ്. ഇത് 5000 വർഷങ്ങളുടെ കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും ബാബ പഠിപ്പിക്കാനായി വരുന്നു. ഈ ജ്ഞാനം മറ്റാരിൽ നിന്നും ലഭിക്കില്ല. ഇത് പുതിയ ലോകത്തേക്ക് വേണ്ടിയുള്ള ജ്ഞാനമാണ്. മറ്റൊരു മനുഷ്യർക്കും ഇത് നൽകാൻ സാധിക്കില്ല. കാരണം തമോ പ്രധാനമാണ്. അവർക്ക് ആരെയും സത്തോ പ്രധാനമാക്കി മാറ്റാൻ സാധിക്കില്ല. അവർ വീണ്ടും തമോ പ്രധാനമാവുക തന്നെ ചെയ്യും. നിങ്ങൾക്കിപ്പോൾ അറിയാം, ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. വീണ്ടും ബാബ പറയുന്നു, കുട്ടികളെ, ഒരിക്കലും തെറ്റ് ചെയ്യരുത്. ശത്രു ഇപ്പോഴും നിങ്ങളുടെ പിറകിലുണ്ട്. ആ ശത്രു തന്നെയാണ് നിങ്ങളെ വീഴ്ത്തിയതും. അതിപ്പോൾ നിങ്ങളുടെ പിറകെ നിന്ന് വിട്ടുപോകില്ല. നിങ്ങൾ സംഗമയുഗത്തിലാണെങ്കിലും നിങ്ങൾ പകുതി കൽപ്പം മായയുടേതായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളെ വിട്ടുപോകില്ല. ശ്രദ്ധയോടെ ഇരുന്നില്ല എങ്കിൽ, ഓർമ്മിച്ചില്ല എങ്കിൽ വീണ്ടും വികർമ്മം ചെയ്യിപ്പിക്കും. പിന്നീട് എന്തെങ്കിലുമൊക്കെ അടി ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നോക്കൂ, മനുഷ്യർ സ്വയം സ്വയത്തെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമാണ് പറയുന്നത്? ശിവനെയും ശങ്കരനെയും ഒന്നാണെന്ന് പറഞ്ഞു. രണ്ടുപേരുടെയും കർത്തവ്യം എന്താണ്? എത്ര വ്യത്യാസമാണ്! ശിവൻ ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്, ശങ്കരൻ ദേവതയും. പിന്നീടെങ്ങനെ ശിവനെയും ശങ്കരനെയും ഒന്നാണെന്ന് പറയാൻ സാധിക്കുന്നു? രണ്ടുപേരുടെയും പാർട്ട് വ്യത്യസ്തമാണ്. ഇവിടെയും പലർക്കും ഇങ്ങനെയുള്ള പേരുകളുണ്ട്. രാധാകൃഷ്ണൻ, ലക്ഷ്മിനാരായണൻ, ശിവശങ്കരൻ എന്ന്. സ്വയത്തിന് തന്നെ രണ്ടു പേരും വെച്ചു. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ഇതുവരേക്കും ബാബ എന്തെല്ലാമാണോ മനസ്സിലാക്കി തന്നത് അതെല്ലാം തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടും. ബാക്കി കുറച്ചു ദിവസങ്ങൾ മാത്രമേയുള്ളൂ. ബാബ ഒരിക്കലും ഇവിടെ തന്നെ ഇരിക്കുകയില്ല. കുട്ടികൾ നമ്പർ വയസ്സായി പഠിച്ച് പൂർണമായും കർമാതീതമായി തീരുന്നു. ഡ്രാമ അനുസരിച്ച് മാലയും ഉണ്ടാക്കപ്പെടുന്നു. ഏത് മാല? എല്ലാ ആത്മാക്കളുടെയും മാല ഉണ്ടാകുന്നു. എന്നാലേ എല്ലാവരും തിരികെ പോവുകയുള്ളൂ. നമ്പർ വൺ മാല നിങ്ങളുടേതാണ്. ശിവബാബയുടെ മാല വളരെ നീളമുള്ളതാണ്. അവിടെ നിന്നും പാർട്ട് അഭിനയിക്കുന്നതിനായി നമ്പർ വയസ്സായി വരുന്നു. നിങ്ങളെല്ലാവരും ബാബ ബാബ എന്നാണ് പറയുന്നത്. എല്ലാവരും ഒരു മാലയിലെ മുത്തുകളാണ്. എല്ലാവരെയും വിഷ്ണുവിന്റെ മാലയിലെ മുത്തുകൾ എന്ന് പറയില്ല. ഇത് ബാബയാണ് പഠിപ്പിക്കുന്നത്. സൂര്യവംശിയായി തീരുക തന്നെ വേണം. സൂര്യവംശികൾ, ചന്ദ്രവംശികൾ എന്തെല്ലാമാണോ കഴിഞ്ഞുപോയത് അത് വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും. ഈ പദവി ലഭിക്കുന്നത് പഠിപ്പിലൂടെയാണ്. ബാബയുടെ പഠിപ്പ് കൂടാതെ ഈ പദവി ലഭിക്കില്ല. ചിത്രങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ആരും ഇതുപോലെയായി തീരാൻ സാധിക്കുന്ന കർത്തവ്യം ചെയ്തു കാണുന്നില്ല. സത്യനാരായണന്റെ കഥയും കേൾക്കുന്നുണ്ട്. ഗരുഡ പുരാണത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് കേൾപ്പിക്കുന്നു. ബാബ പറയുന്നു, ഈ വിഷയവൈതരണി നദി ഭയാനകമായ നരകത്തെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഭാരതത്തെയാണ് പറയുന്നത്. ബൃഹസ്പതിയുടെ ദശയും ഭാരതത്തിലാണ്. വൃക്ഷപതി ഭാരതവാസികളെയാണ് പഠിപ്പിക്കുന്നത്. പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത്. രാഹുവിന്റെ ദശയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ദാനം ചെയ്യുകയാണെങ്കിൽ ഗ്രഹപ്പിഴ ഇല്ലാതാകുമെന്ന്. ബാബയും പറയുന്നുണ്ട്, ഈ കലിയുഗ അന്ത്യത്തിൽ രാഹുവിന്റെ ദശ എല്ലാവരിലുമുണ്ട്. ഇപ്പോൾ ഞാൻ വൃക്ഷപതി വന്നിരിക്കുകയാണ്. ഭാരതത്തിൽ ബൃഹസ്പതിയുടെ ദശ കൊണ്ടുവരാനായി. സത്യയുഗത്തിൽ ഭാരതത്തിൽ ബൃഹസ്പതിയുടെ ദശ ആയിരുന്നു. ഇപ്പോൾ രാഹുവിന്റെ ദശയും. ഇതെല്ലാം പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. ഇത് മറ്റൊരു ശാസ്ത്രങ്ങളിലുമില്ല. ഈ മാഗസീനുകളെല്ലാം തന്നെ അവർക്കേ മനസ്സിലാക്കാൻ സാധിക്കൂ. ആരാണോ ആദ്യം കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത്, മാഗസീൻ വായിക്കുന്നതിലൂടെ അവർ കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഓടിവരും. ബാക്കിയുള്ളവർ ഒന്നും തന്നെ മനസ്സിലാക്കുകയില്ല. ആരാണോ കുറച്ചെങ്കിലും ജ്ഞാനം കേട്ട് പിന്നീട് ഉപേക്ഷിക്കുന്നത്, കുറച്ചുകൂടി ജ്ഞാനമാകുന്ന എണ്ണ ഒഴിക്കുന്നതിലൂടെ അവർ ജാഗരൂകരാകുന്നു. ജ്ഞാനത്തെ എണ്ണ എന്നും പറയുന്നു. അണഞ്ഞുപോയ ദീപത്തിൽ ബാബ വന്ന് ജ്ഞാനമാകുന്ന എണ്ണ ഒഴിക്കുന്നു. പറയുന്നു, കുട്ടികളെ, മായയാകുന്ന കൊടുങ്കാറ്റ് വരും, ദീപത്തെ അണയ്ക്കും. ദീപത്തിന് മേൽ ചില ഈയാമ്പാറ്റകൾ പെട്ടെന്ന് വീണു മരിക്കുന്നു. ചിലർ വട്ടം കറങ്ങിപ്പോകുന്നു. ആ കാര്യം തന്നെയാണ് പ്രായോഗികമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈയാമ്പാറ്റകളെല്ലാം നമ്പർ വയസ്സാണ്. ആദ്യമാദ്യം ഒറ്റയടിക്ക് വീട് വിട്ടുവന്നു ഈയാമ്പാറ്റകളായി മാറി. ലോട്ടറി ലഭിച്ചതുപോലെ ആയിരുന്നു. എന്തെല്ലാമാണോ കഴിഞ്ഞുപോയത് പിന്നീടും നിങ്ങളിത് തന്നെ ആവർത്തിക്കും. ഇവിടെ നിന്ന് പോയാലും ഇങ്ങനെ ഒരിക്കലും മനസ്സിലാക്കരുത്, സ്വർഗത്തിലേക്ക് വരികയില്ലെന്ന്. ഈയാമ്പാറ്റയായി മാറി ആകർഷിക്കപ്പെട്ടു. പിന്നീട് മായ തോൽപ്പിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ പദവി ലഭിക്കും. നമ്പർ വയസ്സായി തീരുക തന്നെ ചെയ്യും. മറ്റുള്ള സത്സംഗങ്ങളിലുള്ളവരുടെ ബുദ്ധിയിൽ ഇതൊന്നും തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ബാബയിൽ നിന്ന് പുതിയ ലോകത്തേക്ക് വേണ്ടിയുള്ള പഠിപ്പ് നമ്മളെല്ലാവരും നമ്മുടെ പുരുഷാർത്ഥമനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിധിയില്ലാത്ത അച്ഛന്റെ സന്മുഖത്താണ് ഇരിക്കുന്നത്. ഇതുമറിയാം ആത്മാവിനെ കാണാൻ സാധിക്കില്ല. അത് അവ്യക്തമായ ഒന്നാണ്. അതിനെ ദിവ്യദൃഷ്ടിയിലൂടെ മാത്രമേ കാണാൻ സാധിക്കൂ. നമ്മൾ ആത്മാക്കളും ചെറിയ ബിന്ദുക്കളാണ്. പക്ഷെ ദേഹാഭിമാനം ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ഇത് ഉയർന്ന പഠിത്തമാണ്. ആ പഠിപ്പിലും ഏത് വിഷയമാണോ ബുദ്ധിമുട്ടുള്ളത് അതിൽ തോറ്റുപോകുന്നു. ഇവിടെയുള്ള വിഷയം വളരെ സഹജമാണ്. പക്ഷെ പലർക്കും ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ശിവബാബയാണ് മുന്നിലിരിക്കുന്നതെന്ന്. നിങ്ങളും നിരാകാരി ആത്മാക്കളാണ്, പക്ഷെ ശരീരത്തോടൊപ്പമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിധിയില്ലാത്ത അച്ഛനാണ് കേൾപ്പിക്കുന്നത്. മറ്റാർക്കും തന്നെ കേൾപ്പിക്കാൻ സാധിക്കില്ല. പിന്നീട് എന്ത് ചെയ്യണം? ബാബയ്ക്ക് നന്ദി പറയണോ? വേണ്ട. ബാബ പറയുന്നു, ഈ അനാദി ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ പുതുതായി ഒരു കാര്യവും ചെയ്യുന്നില്ല. ഡ്രാമ അനുസരിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു. നന്ദി പറയുന്നത് ഭക്തി മാർഗത്തിലാണ്. ടീച്ചർ പറയുന്നു, വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ അവരുടെ പേര് പ്രശസ്തമാകുമെന്ന്. വിദ്യാർത്ഥികൾക്ക് നന്ദി പറയുന്നു. ആരാണോ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് അവർക്കാണ് നന്ദി പറയേണ്ടത്. വിദ്യാർത്ഥികൾ പിന്നീട് ടീച്ചർമാർക്ക് നന്ദി പറയുന്നു. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, വിജയിച്ചുകൊണ്ടിരിക്കൂ. ഇങ്ങനെയെല്ലാമുള്ള സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. കൽപ്പം മുമ്പും ഇത് ചെയ്തിരുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, സദാ ഈ ലഹരിയും നിശ്ചയവും ഉണ്ടാകണം. നമ്മെ പഠിപ്പിക്കുന്നത് ശരീരധാരിയായ ടീച്ചറല്ല, സ്വയം ജ്ഞാനസാഗരനും നിരാകാരനുമായ ബാബ ടീച്ചറായി നമ്മെ പഠിപ്പിക്കുന്നു. ഈ പഠിപ്പിലൂടെയാണ് നമ്മൾ സത്വപ്രധാനമായി തീരുന്നത്. രണ്ട്, ആത്മാവാകുന്ന ദീപത്തിൽ ദിവസേന ജ്ഞാനമാകുന്ന എണ്ണ ഒഴിക്കണം. ജ്ഞാനമാകുന്ന എണ്ണയാൽ സദാ ഇത്രയ്ക്കും ജ്വലിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും മായയാകുന്ന കൊടുങ്കാറ്റിന് ഇളക്കാൻ സാധിക്കരുത്. സമ്പൂർണ ഈയാമ്പാറ്റയായി മാറി ദീപത്തിന് മേൽ സമർപ്പണമായി തീരണം. വരദാനം: സദാ ഒരു ബാബയുടെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്ന സഹയോഗിയും ഒപ്പം സഹജയോഗിയുമായ ആത്മാവായി ഭവിക്കട്ടെ. ഏത് കുട്ടികൾക്കാണോ ബാബയോട് അതിസ്നേഹമുള്ളത്, ആ സ്നേഹി ആത്മാവ് സദാ ബാബയുടെ ശ്രേഷ്ഠ കാര്യത്തിൽ സഹയോഗിയായിരിക്കും. മാത്രമല്ല, ആര് എത്ര സഹയോഗിയാണോ അത്രയും സഹജയോഗിയായി മാറുന്നു. ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുന്ന സഹയോഗി ആത്മാ ഒരിക്കലും മായയുടെ സഹയോഗി ആകില്ല. അവരുടെ ഓരോ സങ്കല്പത്തിലും ബാബയും സേവയുമാണ് ഉണ്ടാകുക. അതിനാൽ ഉറങ്ങുകയാണെങ്കിലും അതിൽ വളരെ വിശ്രമം ലഭിക്കും, ശാന്തിയും ശക്തിയും ലഭിക്കും. ഉറക്കം ഉറക്കമായിരിക്കില്ല, സമ്പാദിച്ചുകൊണ്ട് സന്തോഷത്തിൽ ലയിച്ചിരിക്കും. അത്രയും പരിവർത്തനം സംഭവിക്കും. സ്ലോഗൻ: പ്രേമത്തിന്റെ അശ്രുക്കൾ ഹൃദയത്തിന്റെ ചെപ്പിൽ മുത്തായി മാറുന്നു. ഓം ശാന്തി.